The editorial. രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ 15 ശനി 1199 മിഥുനം 1 ദീപിക എഡിറ്റോറിയൽ. സഭ ഏതുമാകട്ടെ, ഗുണമുണ്ടായാൽ മതി. നാലാമത് ലോക കേരള സഭ ഇന്നലെ തിരുവനന്തപുരത്ത് തുടങ്ങി, ഇന്ന് സമാപിക്കും. കേരളത്തിനകത്തും വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലുമുള്ള കേരളീയരുടെ പൊതുവേദിയാണ് ലോക കേരള സഭ. തീർച്ചയായും ഉന്നതരായ മലയാളികളെ വിളിച്ചുകൂട്ടി സർക്കാർ നടത്തുന്ന ഈ കൂട്ടായ്മ കേരളത്തിന് എന്തെങ്കിലുമൊക്കെ വിധത്തിൽ മുതൽക്കൂട്ടാകണം. കാരണം 351 അംഗങ്ങൾ മാത്രമുള്ള സഭയുടെ ചെലവെല്ലാം പൊതു ഖജനാവിൽ നിന്നാണ്. കഴിഞ്ഞ 3 സഭകളുടെയും പ്രയോജനം എന്തായിരുന്നെന്ന ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരമില്ലാതിരിക്കെ ഇത്തവണത്തെ സമ്മേളനങ്ങൾ ഫലപ്രദമാക്കാനുള്ള ശ്രമം സർക്കാരിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടനവും അനുബന്ധ പരിപാടികളുമൊക്കെ മാറ്റിവെച്ച ശേഷം ഒരു ദിവസം വൈകിയാണ് ലോക കേരള സഭ തുടങ്ങിയത്. കൂട്ടായ്മയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുകയും കേരളീയ സംസ്കാരത്തിന്റെ വികസനത്തിന് പ്രവർത്തിക്കുകയുമാണ് ലോക കേരള സഭയുടെ ലക്ഷ്യമെന്ന് സർക്കാർ പറയുന്നു. എന്നാൽ സംസ്കാരത്തിന്റെ വികസനമെന്ന പരാമർശം തെറ്റിദ്ധാരണ ഉളവാക്കുന്നതാണ്. അതിനേക്കാൾ വ്യാപ്തിയുള്ള വിഷയങ്ങളാണ് ഇത്തവണത്തെ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. എമിഗ്രേഷൻ കരട് ബിൽ 2021, വിദേശ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ, സുസ്ഥിര പുനരധിവാസത്തെക്കുറിച്ചുള്ള നൂതന ആശയങ്ങൾ, കുടിയേറ്റത്തിലെ ദുർബല കണ്ണികളും സുരക്ഷയും, നവ തൊഴിലവസരങ്ങളും നൈപുണ്യ വികസനവും, പ്രവാസത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള വികസന നവമാതൃകകൾ, വിദേശ രാജ്യങ്ങളിലെ മാറുന്ന തൊഴിൽ കുടിയേറ്റ നിയമങ്ങളും, മലയാളി പ്രവാസവും, വിജ്ഞാന സമ്പദ്ഘടനയിലേക്കുള്ള പരിവർത്തനവും, പ്രവാസികളും എന്നിവയാണ് വിഷയങ്ങൾ. കേരളം അടിയന്തരമായി പരിഗണിക്കേണ്ട വിഷയങ്ങളാണിതെല്ലാം. ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റം മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഉയർന്നിരിക്കെ നമ്മുടെ യുവാക്കൾക്ക് ഏറെ പ്രയോജനകരവുമാണ്. പക്ഷേ 2018 തുടങ്ങിയ സഭയുടെ കഴിഞ്ഞ 3 സമ്മേളനങ്ങളിലെ ഇത്തരം ഗഹനമായ ചർച്ചകളുടെ ഫലമെന്തായിരുന്നു? വിദേശത്ത് നടത്തിയ മേഖലാ സമ്മേളനങ്ങളുടെ ഫലമെന്തായിരുന്നു? നാട്ടിലുള്ളതോ പ്രവാസികളായ മലയാളികൾക്ക് ഗുണപ്രദമായ എന്ത് കാര്യങ്ങളാണ് നടന്നത്? ഇതേക്കുറിച്ചൊക്കെ ധവളപത്രം ഇറക്കണമെന്ന ആവശ്യം സർക്കാർ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. വാർത്തകളിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നതിനപ്പുറം സാധാരണക്കാരെ കാര്യമായി ബാധിക്കാത്ത ഒരു സംഭവമായിട്ടാണ് ഇത് കഴിഞ്ഞ 3 തവണയും അരങ്ങേറിയത്. കേരളത്തിന്റെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം സാമ്പത്തിക മാന്ദ്യമാണ്. വികസന പദ്ധതികളുടെ കാര്യം പോകട്ടെ, ക്ഷേമ പദ്ധതികൾ പോലും മുടങ്ങി. സാമ്പത്തിക പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുന്ന ഏതൊരു നീക്കത്തെയും ജനങ്ങൾ സംശയത്തോടെ വീക്ഷിക്കുന്നത് അവരുടെ കുറ്റമല്ല, ഗതികേട് കൊണ്ടാണ്. സംസ്ഥാനത്തെ MLA മാരും MP മാരുമായി 169 പേരും പ്രവാസികളായി 182 പേരും അടങ്ങുന്നതാണ് ഈ സഭ. എന്നുവച്ചാൽ ഈ നാടിന്റെ കാര്യത്തിൽ താല്പര്യമുള്ളവരും ഉത്തരവാദിത്വമുള്ളവരും സഭയിലുണ്ട്. എന്നിട്ടും അതേക്കുറിച്ചറിയാൻ ഇക്കൊല്ലവും 4 കോടിയിൽ പരം രൂപ ഇതിനായി നൽകിയ നികുതിദായകർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആക്ഷേപങ്ങൾ ഉയരുന്നത്. കേരള വികസനത്തിനോ വിദേശ നിക്ഷേപ സമാഹരണത്തിനോ പ്രവാസികളുടെ പ്രശ്നപരിഹാരത്തിനോ ലോക കേരള സഭ ഒരു സംഭാവനയും ചെയ്തിട്ടില്ലെന്നാണ് ഏറെക്കാലം ഇടതുപക്ഷത്തായിരുന്ന ചെറിയാൻ ഫിലിപ്പ് കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നേട്ടങ്ങൾ ഇവയൊക്കെയാണെന്നും അക്കമിട്ടു പറയാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ നാട്ടുകാരുടെ ചെലവിൽ നടത്തുന്ന റിക്രിയേഷൻ ക്ലബായി ഇത് മുദ്രയടിക്കപ്പെടും. കാശുമുടക്കി നേരം പോക്ക് കണ്ടെത്താനുള്ള സാഹചര്യമല്ല കേരളത്തിലിപ്പോൾ. എഡിറ്റോറിയൽ